ഉദ്ദേശങ്ങളെ എന്നെ വിരോധിക്കരുത്. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിനായിട്ട് നിന്നെ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ നിന്റെ യാചനകൾ നൽകുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ചേരുവാൻ ദക്ഷിണം സ്വർഗമിടയാക്കി അവിടുത്തെ കൃപയ്ക്കായി നന്നറിഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. എമ്പുരാനെ, ഞങ്ങൾ പഠിക്കുകയും ഞങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവമേ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളെ ദൈവജനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെടുന്ന നിമിഷങ്ങൾ അതിനെ വേർതിരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഒരുക്കത്തോടെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേൾക്കുന്നവരിലും വചനം പ്രസംഗിക്കുന്നവരിലും നിന്റെ ആത്മാവിന് പകരണമേ. അവിടുത്തെ ക്രൂശിന്റെ മറവിൽ നിർത്തി ദൈവമേനുഗ്രഹത്തോടെ ജീവന്റെ വചനങ്ങളെ കേൾക്കുവാൻ നിങ്ങൾക്ക് ശക്തി നൽകണമേ. സത്യ അനുതാപത്തിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾ വളരുവാൻ സ്വർഗം സഹായിക്കണമേ. കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ഞങ്ങളുടെ ഭൗതിക മണ്ഡലത്തിൽ നിൽക്കാതെ ദൈവം ഞങ്ങളുടെ ആത്മീക മണ്ഡലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഞങ്ങൾ പുതിയ സൃഷ്ടികളായി മാറുവാനും നിങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവാത്മാവ് ഇടപെടുന്ന നിമിഷങ്ങൾ അതിനെ വേർതിരിപ്പാൻ തന്നെ സഹായിക്കണമേ. അവിടുത്തെ ജീവന്റെ വചനങ്ങളെ അനുഗ്രഹീതമായി പകർന്നു കൊടുക്കുവാൻ തക്കുന്നുള്ള ശക്തിയെ നിർവഹിക്കണമേ. വചനം കേൾക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരുക്കത്തോടെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ സ്വർഗം ബലപ്പെടുത്തണമേ. അവിടെ എവിടെയായിരുന്നു സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ബലഹീനത കണക്കിലെടുത്ത് പലവിധമായിട്ടുള്ള ഭാരങ്ങളിലും പ്രയാസങ്ങളിലുമായി കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിനക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ പ്രതി അവിടുത്തേക്ക് പദ്ധതിയുണ്ട്. അത് അനുഗ്രഹത്തോടെ പൂർത്തീകരിക്കാൻ തക്കവണ്ണമുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. ദൈവാത്മാവിലതിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ഞാനും വിവേകം ഞങ്ങൾക്ക് തരണമേ. കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പഠനങ്ങൾ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ വലുതാക്കി തീർക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ. അല്പസമയം അവിടുത്തെ ശ്രേഷ്ഠസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. നീ ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ സഹായിക്കും നാളും സ്വീകരണമായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വെളിപാട് പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നു. ഇന്ന് 21-ാമത്തെ അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച 20-ാം അധ്യായം നമ്മൾ ചിന്തിച്ചു. 15 വാക്കം മാത്രമേ ഉള്ളൂ. അതിന്റെ ചിന്തകളൊന്ന് പെട്ടെന്ന് ഓർത്തുകൊണ്ട് അടുത്ത ഭാഗങ്ങളിലേക്ക് കിടക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. 20-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് എന്റെ ആദ്യ ഭാഗത്ത് സാത്താനെ ബന്ധിക്കുന്ന കാര്യമാണ്. മാലാഹ ചങ്ങല കൊണ്ടുവന്ന് സാത്താനെ ബന്ധിക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞത്. അതിനെ ആഴത്തിലേക്ക് തള്ളിയിട്ട് അവിടെ മുദ്രയിട്ടു. മില്ലിനിയത്തെ കുറിച്ചുള്ള ചിന്ത അവിടെ വന്നു. 1000 വർഷത്തേക്ക് ബന്ധിച്ചു. 1000 വർഷം എന്ന് പറയുന്നത് ഒരു സുദീർഘമായ ഒരു കാലഘട്ടമാണ്. സാത്താൻ പ്രവർത്തന രഹിതമായി നിൽക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. യുഗാന്ത്യത്തെ മില്ലിനിയത്തെ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചുള്ള ചിന്ത യഹൂദ വെളിപാട് സാഹിത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യോഹന്നാൻ ഇവിടെ രൂപം കൊടുത്തത് എന്നുള്ള ആശയവും ഞാൻ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയുണ്ടായി. സഹസ്രാബ്ദവാഴ്ചയിൽ സിംഹാസനങ്ങളെയും ന്യായം വിധിക്കുവാൻ അവയിലിരിക്കുന്ന വിശുദ്ധന്മാരെയുമാണ് യോഹന്നാൻ ദർശനത്തിൽ കാണുന്നത്. ലോകത്തിൽ ക്രിസ്തുവിനോടുകൂടെ രാജാവും പുരോഹിതന്മാരുമായും വാഴുവാനുള്ള അധികാരമാണ് രക്തസാക്ഷികൾക്ക് തമ്പുരാൻ കൊടുത്തിരിക്കുന്നത് എന്ന് ഞാൻ അവിടെ ഓർക്കുകയുണ്ടായി. 2 പുനരുദ്ധാനത്തെ കുറിച്ച് പറഞ്ഞു. വിശുദ്ധാത്മാക്കൾ നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുന്നതിന് 1-ാമത്തെ പുനരുദ്ധാനവും 2-ാമത്തെ പുനരുദ്ധാനം ശരീരപ്രകാരമുള്ള പുനരുദ്ധാനവുമാണെന്ന് കൃത്യമായിട്ട് ഓർപ്പിച്ചു. ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പുനരുദ്ധാനം എല്ലാവർക്കുമുണ്ട്. അന്ന് ദൈവസന്നിധികൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞത്. ഈ 1000 വർഷത്തിന് ശേഷം 1000 കാലഘട്ടം എന്ന് പറയുന്നത് സഭയുടെ കാലഘട്ടം എന്നുള്ള നിലയിൽ നമ്മൾ ഓർത്തു. ഈ 1000 കാലഘട്ടത്തിന് ശേഷം കുറച്ചു നാളത്തേക്ക് സാത്താനെ സ്വതന്ത്രമാക്കുന്നു. അവൻ ദൈവജനത്തിനെതിരായി വീണ്ടും അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതും അവസാനമായി സാത്താനെ ഗന്ധക തീപ്പുഴുകിയിൽ തള്ളിയിടുന്നതുമാണ് നമ്മൾ കണ്ടത്. ഗോഗും മാഗോഗും നമ്മൾ ആ ഒരു ചിത്രം ദൈവത്തിനെതിരായി കൂട്ടുകെട്ട് ഉണ്ടാക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും പ്രതീകമായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ദൈവത്തിനെതിരായി നിൽക്കുന്ന എല്ലാ ശക്തികളെയുമാണ് നമ്മൾ അവിടെ പൊതുവായിട്ട് കാണുന്നത്. അവിടെ ജാതികളുടെ സൈന്യത്തെയും ആകാശം തീയിറങ്ങി ജയിപ്പിക്കുന്നു. മരണത്തെയും പാതാളത്തെയും ജീവോത്സവത്തിൽ പേരില്ലാത്തവരെയും എല്ലാവരെയും ഇതേ രീതിയിൽ അവ തീപ്പൊഴുകയിൽ ഇട്ട് നശിപ്പിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ 20-ാം അധ്യായത്തിൽ കണ്ടത്. സകല മനുഷ്യരും പുനരുദ്ധാനം ചെയ്ത് ദൈവസിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതായി വരും നിൽക്കുന്നത് യോഹന്നാൻ കണ്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു ന്യായവിധി എന്നുള്ള ഒരു ചിന്ത നമ്മളെ എപ്പോഴും ഭരിച്ചുകൊണ്ട് ഇരിക്കേണ്ടതാണ്. മരണവും ന്യായവിധി ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഓർത്തുകൊണ്ട് വേണം നമ്മുടെ ആത്മീക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. എല്ലാവരും അവരവരുടെ കണക്കനുസരിച്ച് ദൈവസന്നിധിയിൽ കുറ്റം ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ളത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ഓർപ്പിക്കുന്ന ഒരു ചിന്തയാണ്. ജീവ പുസ്തകത്തിൽ നമ്മുടെ പേര് കാണുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവരെയും തീപ്പൊഴുകയിലിട്ട് നശിപ്പിക്കും, തീക്ക് ഇരയാക്കും, അവരെ എന്നേക്കുമായിട്ട് നശിപ്പിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. മരണത്തെ സദാകാലത്തേക്കും ദൈവം തോൽപ്പിച്ചു. മരണത്തെയും മരണമോ ഒട്ടുമില്ലാത്ത ഒരു ജീവിത അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് 20-ാം അധ്യായത്തിന്റെ പ്രമേയമായിട്ട് നമ്മൾ ഓർപ്പിച്ചത്. 21-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആകാശവും ഭൂമിയും അപ്രത്യക്ഷമായി കഴിഞ്ഞു. സിംഹാസനസ്ഥൻ പറഞ്ഞു, ഞാൻ ഇതാ സകലതും പുതുതാക്കുന്നു. പുതിയ ഏറിസലയും പ്രത്യക്ഷപ്പെടുന്നു. ദൈവവും മനുഷ്യനുമായ ഒരു പുതിയ ബന്ധം സംസ്ഥാപിക്കപ്പെടുന്നതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നാം ഭാവഭാക്കളാകാൻ പോകുന്ന ഓർ വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമായി ദൈവം വെച്ചിരിക്കുന്ന ആ മഹത്വത്തെ കുറിച്ചുള്ള ദർശനങ്ങളാണ് ഇനിയുള്ള ഭാഗത്ത് പറയുന്നത്. അധ്യായത്തിൽ ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന മഹത്വത്തെ കുറിച്ചുള്ള ഒരു ചിത്രമാണ്. ആ മഹത്വത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ആത്മീക ജീവിതം കാണുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് നല്ല ജീവിതം നയിക്കുവാനായിട്ട് ഇടയാക്കുന്നത്. ഇവിടെ വെച്ച് തന്നെ നമ്മൾ ആ ഒരു ആത്മീക ജീവിതം നയിക്കേണ്ടവരാണ് എന്ന് പറയുന്നു. തുളസിലേഖ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആ ഒരു പുതിയ സൃഷ്ടിയുടെ ജീവിത അനുഭവം ഇവിടെ വെച്ച് തന്നെ നമ്മൾ ആരംഭിച്ചെങ്കിലേ അപ്പുറത്തെ ലോകത്തിൽ ആ പുതിയ ജീവന് അനുസരണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നത്. നാമത്തെ വാക്യം, ആൻഡ് ഐ സോ എ ന്യൂ ഹെവൻ ആൻഡ് എ ന്യൂ എർത്ത്. ദ ഫസ്റ്റ് ഹെവൻ ആൻഡ് ദ ഫസ്റ്റ് എർത്ത് ഹാഡ് ഗോൺ ആൻഡ് ദ സീ വാസ് നോ മോർ. ജോൺ ഹാഡ് സീൻ ദ ഡൂം ഓഫ് ദ വിക്കറ്റ്. Now he sees the bliss of the blessed. ദുഷ്ടന്മാരുടെ നാശത്തെ കുറിച്ച് യോഹന്നാൻ നേരത്തെ കണ്ടു. ഇപ്പോൾ അനുഗ്രഹീതരായിട്ടുള്ളവർക്ക് ദൈവമക്കൾക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സൗഭാഗ്യത്തെ കുറിച്ചാണ് യോഹന്നാൻ ഇവിടെ കാണുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു, പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നതായിട്ട് അവിടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. The dream of a new heaven and a new earth was deep in Jewish thought. Behold, said God to Isaiah, I create a new heaven and a new earth, and the former things shall not be remembered. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തേവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ ഒട്ടും വരികയുമില്ല.
Isaiah speaks of the new heaven and the new earth which will make, in which life will be a continual act of worship. അത് 62-ന്റെ 66:22 പറയുന്നുണ്ട്. 66:22. ഞാനുണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. This idea is equally strong between the testamental time. In the testamental period, New Testament, in the testament, in the edakkulla samayathaanu testamental period. എന്ന് പറയുന്ന ആ സമയത്ത് ഈ ഒരു ആശയം വളരെ സ്ട്രോങ് ആയി പ്രിവലന്റ് ആയിരുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് ഓർക്കണം. It is God's promise. I will transform the heaven and make it an eternal blessing and light. And I will transform the earth and make it a blessing. Enoch 45:4. Njane പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കും, അത് അനുഗ്രഹത്തിന്റേതാണ് എന്നുള്ള ആശയമാണ് അവിടെ കാണുന്നത്. പഴയതിനെ പുതുതാക്കുമെന്നുള്ള പ്രത്യാശ യഹൂദ വെളിപാട് സാഹിത്യങ്ങളിലുണ്ട്. അവന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായുടെ ലേഖനത്തിലും പറയുന്നുണ്ട്. The continuing belief is a witness of three things. One, the unquenchable immortal longings in man's soul. മനുഷ്യന്റെ അന്തർദാഹം, അൽമീ മനുഷ്യന്റെ അന്തർദാഹമുണ്ട്. മാൻസ് ഇൻഹറന്റ് സെൻസ് ഓഫ് സിൻ, മനുഷ്യന്റെ പാപം. തേർഡ്, മാൻസ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിലുള്ള മനുഷ്യന്റെ വിശ്വാസം. ഇൻ ദിസ് വിഷൻ ഓഫ് ദ ഫ്യൂച്ചർ ബ്ലസ് വി കം ഓൺ ദ മോസ്റ്റ് ഫേമസ് പ്ലേസ് ഇൻ ദ റെവലേഷൻ. ഇവിടെ പറയുന്നു, ആൻഡ് സീ വാസ് നോ മോർ, സമുദ്രം ഇനി ഉണ്ടാകയില്ല, സമുദ്രവും ഇനിയില്ല, അത് മാറിക്കഴിഞ്ഞു. സമുദ്രം എന്ന് പറയുന്നത് ക്രമരാഹിത്യത്തിന്റെയും അസ്വസ്ഥതയുടെയും പ്രതീകമായിട്ടാണ് വിമർശിക്കുന്നത്. ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഗ്രേറ്റ് മിത്തോളജിക്കൽ ബിലീഫ് ഓഫ് ജോൺസ് ടൈം, we have already seen that the Babylonian story of the creation of the world is of a long struggle between Marduk, the god of creation, and Tiamat, the dragon of chaos. In the story of sea, the waters beneath the firmament become the dwelling place of Tiamat. Don't know, the sea was always an enemy in the Greek mythology. അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ദ ആൻഷ്യൻ പീപ്പിൾ ഹേറ്റഡ് സി, ഈവൻ ദോ ബൈ ദ ടൈം ഓഫ് ജോൺസ് ടൈം ദേ വേർ വോയേജിങ് ലോങ് ആൻഡ് ഫോർ. നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ സമുദ്രയാത്രയായിരുന്നു മനുഷ്യന് ആശ്രയിച്ചു കൊണ്ടിരുന്ന വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും മനുഷ്യൻ സിയെ വളരെ വെറുപ്പോടെ പേടിയോടും കൂടിയാണ് കണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ സിബിലിയൻ ഓറക്കിൾസിൽ says that the last time sea will be dried out. The Athens of Moses will parayunnunda, the sea will return to Abyss, agada koopathilekku pogum. Pudhuva paranja Jewish dream, end of sea is the end of a force hostile to God and man. From samudram maari pogunu ennu paranjal end of force hostile to God and man. ഇവിടെ പറയുന്ന പുതിയ നഗരത്തിൽ സൂര്യനില്ല, കാരണം ദൈവം തന്നെയാണ് പ്രകാശം പൊഴിക്കുന്ന പ്രഭാസൂര്യൻ. ആദ്യത്തെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ശൂന്യതയിൽ നിന്ന്. എന്നാൽ പുതിയ സൃഷ്ടിയുടെ ആവിർഭാവം പ്രകാശങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് പുതിയ ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രകാശത്തിന്റെ പ്രകാശത്തിൽ ആയിരിക്കും, പ്രകാശത്തിൻ്റെതായിരിക്കും. New Testament teaching is that the present world will pass away. ഇപ്പോഴത്തെ ലോകം മാറിപ്പോകും and does not mean that the present creation will be utterly destroyed. അത് മുഴുവൻ നശിക്കുമെന്നുള്ള ആശയമല്ല. It will be totally renewed, freed from corruption, purified, transfigured and glorified. ഒരു മഹുദ്ധീകരിക്കപ്പെട്ട ലോകം. അപ്പൊ പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്നത് പഴയതങ്ങ് നശിച്ചു പോകുക എന്നുള്ളതല്ല, നവീകരിക്കപ്പെട്ട തിന്മയൊന്നുമില്ലാത്ത നന്മയിൽ മാത്രം അധിവസിക്കുന്ന തേജസ്കരിക്കപ്പെട്ട ഒരു ലോകത്തെ കുറിച്ചാണ് ഇവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നുള്ള ആശയം കാണുന്നത്. രണ്ടാമത്തെ വാക്യം, ആൻഡ് ഐ സോ ദ ഹോളി സിറ്റി ന്യൂ ജെറുസലേം കമ്മിങ് ഡൗൺ ഔട്ട് ഓഫ് ഹെവൻ ഫ്രം ഗോഡ് ലൈക്ക് എ ബ്രൈഡ് അഡോൺഡ് ഫോർ ഹർ ഹസ്ബൻഡ്. പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് യോഹന്നാൻ കണ്ടു. അപ്പം പുതിയ ജെറുസലേം ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട, നമുക്കറിയാം അലങ്കരിക്കപ്പെട്ട വധു, അപ്പൊ അത്രമാത്രം ഒരുക്കത്തോടെയാ. അങ്ങനെ ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് യോഹന്നാൻ കണ്ടു. Here again is a dream of Jews, the dream of restoration of Jerusalem, the holy city. മിശിഹായുടെ വരവിൽ പുതിയ ജെറുസലേം ദൃശ്യമാകുമെന്നുള്ളത് യഹൂദ അപോക്രിഫ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ആശയമാണ്. It has a background which essentially Greek. One of the great contributions of the world philosophical thought was Plato's doctrine of ideas or forms. Greek philosophical thought namukkariyam Plato's, he taught that in the invisible world there existed a perfect form or idea of everything upon earth, and that all things on earth were the imperfect copies of heavenly reality. If that's so, there is a heavenly Jerusalem of which the earthly Jerusalem is an imperfect copy. അപ്പൊ സ്വർഗത്തിൽ പൂർണ്ണത, പൂർണ്ണതയുള്ള, പൂർണ്ണമായിട്ടുള്ള അതിന്റെ ഒരു ഒരു നിഴല് മാത്രമാണ് ലോകത്തിലുള്ളതെല്ലാം എന്നുള്ള ഒരു ആശയം ഗ്രീക്ക് ഫിലോസഫിയിലുണ്ട്. അതിന്റെ ഒരു ആശയമാണ് ഇവിടെ കാണുന്നത്. ബി സി രണ്ടാം നൂറ്റാണ്ടിൽ വിരചിതമായ ടെസ്റ്റമെന്റ് ഓഫ് ഡാൻ എന്ന പുസ്തകത്തിൽ അതിന്റെ 5:12 വിശുദ്ധന്മാർ സന്തോഷിക്കുകയും ദൈവമഹത്വം നിത്യമായി അനുഭവിച്ചറിയുകയും ചെയ്യുന്ന സ്ഥലമാണ് പുതിയ ജെറുസലേം എന്നവിടെ പറയുന്നുണ്ട്. 2 Baruch 34:32-34 അത് പഴയ ജെറുസലേം പുതുക്കി പണിതത് ആയിരിക്കില്ല, സ്വർഗത്തിലെ മാതൃക കൂടി അടിസ്ഥാനത്തിൽ പണിതതും ഇപ്പോൾ അദൃശ്യമായി പുതിയ ജെറുസലേം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക. അപ്പം ആ ഒരു ജെറുസലേം, പഴയ ജെറുസലേം ഉണ്ട്, അവിടെ ഉണ്ട്. ഇപ്പോൾ അദൃശ്യമായ പുതിയ ജെറുസലേം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. യെസ്രാസിന്റെ 2 സൂചിപ്പിച്ച ഈ പശ്ചാത്തലത്തിലാണ് ജെറുസലേം ദാറ്റ് ഈസ് എബോ ഗലേഷ്യൻസ് 4:26 പറയുന്നുണ്ട്, മീതെയുള്ള ജെറുസലേമോ സ്വതന്ത്രയാകും. ഗലേഷ്യൻസ് വീണ്ടും പറയുന്നു, ഹീബ്രു 12:22 സ്വർഗീയ ജെറുസലേമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പുതിയ ജെറുസലേമിനെ കുറിച്ചുള്ള ചിന്തകൾ ഇത് പഴയ നിയമ ഭാഗത്ത് ഉള്ളതാ. പുതിയ ജെറുസലേം, ഹെവൻലി ജെറുസലേം, ഇത് രണ്ടും പഴയ ഈ യഹൂദ സങ്കല്പങ്ങളുള്ള. The way of thought lets us mark Jewish visions between testaments. We read in the Messianic age of Jerusalem, which is invisible, will appear. ഇൻവിസിബിൾ ആയിട്ടുള്ള ജെറുസലേം ഇപ്പൊ കാണാതിരിക്കുന്നതാ, സ്വർഗീയ ജെറുസലേം അത് നേരത്തെ തന്നെ ഉണ്ട്, അത് അപ്പിയർ ചെയ്യും. സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കൺസെപ്ഷൻ ന്യൂ ജെറുസലേം ഇസ് എൻ്റർലി ജൂവിഷ്. അവരുടെ സിനിയോഗിലെ പ്രേയറിൽ പറയുന്നുണ്ട്, ഇങ്ങനെയാ പ്രേയർ പറയുന്നത്, ആൻഡ് ജെറുസലേം ദ സിറ്റി റിട്ടേൺ വിത്ത് കമ്പാഷൻ ആൻഡ് ഡ്വെൽ therein as thou hast promised, and rebuild her speedily in our days. A structure everlasting and throne of David speedily established there. Blessed art thou, O Lord, the builder of Jerusalem. ഇത് അവരുടെ സിനോഗിലെ പ്രേയറിലുള്ള ഒരു ഭാഗമാണ്. അഗൈൻ ജോൺസ് വിഷൻ ഓഫ് ന്യൂ ജെറുസലേം യൂസസ് ആൻഡ് ആംപ്ലിഫൈസ് മെനി ഓഫ് ദ ഡ്രീംസ് ഓഫ് ദ പ്രോഫറ്റ്സ്. പഴയ നിയമ എഴുത്തുകാരുടെ പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ ഈ പുതിയ ജെറുസലേമിനെ കുറിച്ചുള്ള ചിന്തകൾ വളരെ ഉണ്ട്. ഐസയ 54:11-12, ഐസയ 60:10-20, ഹഗായി 2:9, എസക്കിയേൽ 40:1-9, എസക്കിയേൽ 48:1-35, തോബീത്ത് അപ്പോക്രിഫ ഗ്രന്ഥം 13:16-18 വരെയുള്ള ഭാഗങ്ങൾ ഈ ഒരു പുതിയ യെരുശലേമിനെ കുറിച്ചുള്ള ചിന്ത അവിടെ കാണുവാനായിട്ട് നോക്കും. അപ്പൊ ഇവിടെ പുതിയ യെരുശലേം എന്ന നഗരം, വിശുദ്ധ നഗരമായ യെരുശലേമിന്റെ സ്ഥാനത്ത് പുതിയ യെരുശലേമാകുന്ന സഭ മെസ്സിഹായുടെ വരവോടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പുതിയ യെരുശലേം ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുങ്ങി അവൻ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. It is easy to see that New Jerusalem was a constant dream, and John lovingly collected the differing visions, the lama, the precious stones, streets and buildings of gold, ever open gates, the light of God making unnecessary the light of the sun and moon, the coming of the nations and the bringing of their gifts into his own. ഇതൊക്കെ ഈ പുതിയ യെരുശലേം പിന്നെ യോഹന്നാൻ കളർഫുൾ ആക്കുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ചിന്തകളാണ്. അപ്പൊ ഇത് പഴയ നിയമ ഭാഗത്ത് ഉള്ള ശക്തമായിട്ടുള്ള ചിന്തകളാണ്. ആ ചിന്തകളെ അല്പം കൂടി റിഫൈൻഡ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്ത് യോഹന്നാൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പ്രത്യേകമായിട്ടിവിടെ പറഞ്ഞത്. മൂന്നും നാലും വാക്യങ്ങൾ, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. മൂന്നും നാലും വാക്യം, ഇറ്റ് ഇസ് ദ പ്രോമിസ് ഓഫ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഓൾ ഹിസ് പ്രീഷ്യസ് കോൺസിക്വൻസസ്. യുഗാന്ത്യത്തിൽ ദൈവം തന്റെ ജനത്തോടുകൂടെ വസിക്കുമെന്നുള്ളത് പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരിക്കുന്നു. ദൈവം തന്റെ ജനത്തോടുകൂടെ പാർക്കും എന്നുള്ള ശബ്ദം, അത് പൂർത്തിയായി എന്നുള്ളത് യോഹന്നാൻ കേട്ടു. ദ വേർഡ് യൂസ്ഡ് ഫോർ ഡ്വെല്ലിംഗ് പ്ലേസ് ഇസ് കേന. കേന എന്നുള്ള വാക്ക് ലിറ്ററലി ടെൻസ്. കേന ഇസ് ദ വേർഡ് യൂസ്ഡ് ഫോർ ടാബർനാക്കൽ. പഴയ നിയമ ഭാഗത്ത് സമാഗമന കൂടാരം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒറിജിനലി ഇൻ ദ വിൽഡർനെസ് ഓഫ് ടാബർനാക്കൽ വാസ് എ ടെൻറ്റ്. ദാറ്റ് മീൻസ് ഗോഡ് ഈസ് ടു മേക്ക് ഹിസ് ടാബർനാക്കൽ വിത്ത് മെൻ ഫോർ എവർ. സമാഗമന കൂടാരം ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായിരുന്നു. ടു ഗീവ് ഹിസ് പ്രസൻസ് to men forever. Here is the world and amidst the things of time or realization. The presence of God is spasmodic, only a short period. But in heaven, we will be permanently aware of the presence. There are two words totally, another Hebrew word, Shekinah, ennulla vaakyam. Shekinah, the glory of God. In the ancient times, Shekinah took the form of luminous clouds which came and went. We read in the instance of the clouds which filled the house of dedication of Solomon's temple. 1 Kings 8:10-11. In the new age, the glory of God is not to be a transitory thing, but something which abides permanently with the people of God. ദൈവ സാന്നിധ്യം എല്ലായ്പ്പോഴും എപ്പോഴും അവരോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരാശയമാണ് കൂടെ കാണുന്നത്. The promise of Ezekiel is, my dwelling place shall be with them, and I will be their God, and they shall be my people. Ezekiel 37:27. I will be their God, and they shall be my people. The highest promise of all is intimate fellowship with God. ദൈവത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് ദൈവ സാമീപ്യം നമ്മളോടൊപ്പം ഉണ്ട്, നമ്മുടെ മധ്യത്തിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഇൻ വിച്ച് വി കൻ സേ, ഐ ആം മൈ ബിലവഡ് ആൻഡ് മൈ ബിലവഡ് ഈസ് മൈ. എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൻ എന്നുള്ള ഒരു വലിയ അഴമായ ഒരു ബന്ധത്തിലേക്കാണ് അവിടെ വരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ദൈവത്തിന്റെ സജീവ സാന്നിധ്യം ജനത്തിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ വാഗ്ദാനം പഴയ നിയമം പലയിടത്തുണ്ട്. ലെവിത്തികസ് 26:11-12 വാക്യങ്ങൾ, ഞാൻ എന്റെ നിവാസം നിങ്ങൾക്ക് ഇടയിലാക്കും, എന്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവും ആയിരിക്കും. ലേവ്യ പുസ്തകം 26:11-12 വാക്യം. ഗോഡ് ഈസ് ടു മേക്ക് ഹിസ് ഡെല്ലിംഗ് പ്ലേസ് വിത്ത് മെൻ. നമുക്കറിയാം പർദീസി ആദ്യ മനുഷ്യൻ പർദീസിയിൽ ദൈവത്തോടൊപ്പമായിരുന്നു. അപ്പം രാവിലെയും വൈകിട്ടും വരുമ്പോൾ ആദവും ഉമയും ദൈവത്തോടൊപ്പം ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരുന്നു. നമ്മള് സംസ്കാര ശുശ്രൂഷയിൽ പറയുന്നുണ്ട്, ആദ്യ മനുഷ്യൻ ദൈവത്തിന്റെ കൂടാരം എവിടെ സ്ഥാപിച്ചു അതേ സ്ഥാനത്ത് നിന്റെ സാന്നിധ്യവും വാസവും ആയിരിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു പറയാറുണ്ട് സംസ്കാര ശുശ്രൂഷയുടെ സമാപനത്തിൽ. അപ്പോൾ ആ ഏദൻ തോട്ടത്തിൽ അവരനുഭവിച്ചത് സ്വർഗീയ സാന്നിധ്യം അവര് അനുഭവിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദൈവത്തിന്റെ വാസസ്ഥലം മനുഷ്യരോട് കൂടെ ആയിരിക്കും. രണ്ട് വാക്ക് ഞാൻ പറഞ്ഞു, സ്കേന ആൻഡ് ഷെക്കിന. ദൈവസാന്നിധ്യത്തെ പറയുമ്പോൾ ഷെക്കിന എന്നുള്ള വാക്കാണ് പറയുന്നത്. സ്കേന എന്നുള്ളത് ടെന്റ് ടാബർനാക്കലിന് ഉപയോഗിക്കുന്ന പദമാണ്. ദൈവമഹത്വം എല്ലായ്പ്പോഴും ദൈവ ജനത്തോടു കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വാഗ്ദത്തമാണ് ഇവിടെ കൊടുക്കുന്നത്. ദിസ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ഇൻ ദ ഗോൾഡൻ ഏജ് ബ്രിംഗ്സ് സർട്ടൻ തിങ്സ്. ഈ ഒരു ഫെലോഷിപ്പിൽ എന്താ, ടിയർ ആൻഡ് ഗ്രീഫ് ആൻഡ് ക്രൈയിങ് ആൻഡ് പെയിൻ ആർ ഗോൺ. എല്ലാ ദുഃഖങ്ങളും മറക്കും. That too had been the theme of the prophets of the ancient day. They shall not obtain joy and gladness. Said Isaiah to the pilgrims of the heavenly way, and sorrow and sighing shall flee away. Isaiah 35:10. പുതിയ യെരുശലേമിൽ പഴയതിൽ നിന്ന് വ്യത്യസ്തമായ ദുഃഖവും നെടുവീർപ്പും കസ്തുര ഉണ്ടാകത്തില്ല. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോണിലേക്ക് വരും. അവരെ പ്രവാസത്തിന് ശേഷം വരുന്ന അവരുടെ നിത്യാനന്ദത്തെ കുറിച്ച് പറയുന്നു. നിത്യാനന്ദം അവരുടെ മേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. Again, death too shall be gone. മരണം ഉണ്ടാകില്ല. That too had been the dream of the ancient prophets. He will swallow up death in victory. ക്രൂശിൽ മരിച്ചപ്പോൾ മരണത്തെ എന്നേക്കുമായിട്ട് മാറ്റി. And Lord God will wipe away tears from all faces. Isaiah 25:8. പാപത്തിന്റെ ഫലമായിട്ടാണ് മരണം ലോകത്തിൽ ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. തിയോളജി പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് റോമ 5:12. മനുഷ്യൻ മരണത്തിന് വിധേയനാവുകയും മരണഭീതിക്ക് അടിമയാവുകയും ചെയ്തു. ഇസയാവിന്റെ വാക്കുകളിൽ യഹോവ തന്റെ ജനത്തെ വീണ്ടെടുക്കുമ്പോൾ മത മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. പൗലുസ്ലീഹ ക്രിസ്തുവിൽ സന്തോഷിച്ച് കലഞ്ചുകയാണ്, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഇതേ അർത്ഥത്തിൽ തന്നെയാണ് പഴയനിയമം പറയുന്നത്, പൗലുസ്ലീഹായും പറയുന്നത്. പ്രവാചകന്മാർ സൂചിപ്പിച്ച മരണവും വേദനയും ദുഃഖമില്ലാത്ത കാലം സമാഗതമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. And he who is seated upon, അതോടൊപ്പം തന്നെ ഒറ്റി prophesied that God will dwell with his people. നമുക്കറിയാം ഇമ്മാനുവേൽ പ്രൊഫസി ഇസ് ഫുൾഫിൽഡ് ഇൻ ദ കാർനേഷൻ. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ക്രിസ്തു നമ്മൾ. But comes the completion of messianic age when God will fully dwell in his people. ഇമ്മാനുവേൽ, ക്രിസ്തു നമ്മളോടുകൂടെ എന്നുള്ള അർത്ഥത്തിലാണ് ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത്. അതിന്റെ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് മെസ്സിയാനിക് ഏജ്, കംപ്ലീഷൻ ഇൻ ദ മെസ്സിയാനിക് ഏജ്, ആൻഡ് ഗോഡ് വിൽ ഫുള്ളി ഡ്വൽ വിത്ത് ഹിസ് പീപ്പിൾ. കർത്താവിന്റെ സാന്നിധ്യം എന്നും എന്നും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കും എന്നുള്ളതാണ് മെസ്സിയാനിക് ഏജിന്റെ പ്രത്യേകതയായിട്ട് അവിടെ ഓർക്കുന്നത്. അഞ്ചുമാറും, ആൻഡ് ഹി ഹു ഈസ് സീറ്റഡ് അപ്പോൺ ദ ത്രോൺ സെഡ്, ബിഹോൾഡ് ഐ മേക്ക് ഓൾ തിങ്സ് ന്യൂ. And he said, write, for these are words that are trustworthy and true. And he said to me, it is done. I am of Alpha and Omega, the beginning and the end. Without price, I will give to the thirsty of the fountain of the water of life. For the first time, God himself speaks. He is God who is able to make all things new. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറയുന്നു, ഞാൻ സകലതും പുതുതാക്കുന്നു. വെളിപാട് സാഹിത്യത്തിൽ സാധാരണ കണ്ടുവരുന്ന ആശയമാണ്, ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചു. വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരം, സൃഷ്ടിയിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് പൗലുസ്ലീഹ ഓർപ്പിക്കുന്നുണ്ട്. ദൈവം തിന്മയെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്തിട്ട് ദൈവരാജ്യത്തിൽ വിശ്വാസികളെ കൂട്ടിച്ചേർക്കുമ്പോൾ അവരുടെ പരസ്പര ബന്ധങ്ങൾ, പ്രകൃതിയെപ്പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ ദൈവാത്മ പ്രേരിതമായിരിക്കും. സകലതും പുതുതാക്കുമ്പോൾ ദൈവത്തിന്റെ, മനുഷ്യന്റെ വീക്ഷണവും ചിന്തയും എല്ലാം പ്രകൃതിയേക്കാൾ ഉപരി രൂപാന്തരപ്പെടും. നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ ഒരു ഹാർമണി നിലനിന്നതായിട്ടറിയാം. മനുഷ്യനും പ്രകൃതിയുമായിട്ടും മനുഷ്യനും ജീവജാലങ്ങളുമായിട്ടും, അപ്പം സർപ്പമൊന്നും മനുഷ്യനെ കടിക്കുന്നില്ല, പ്രകൃതിയെല്ലാം മനുഷ്യനുമായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ പ്രകൃതി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രകൃതിയും മനുഷ്യനും എല്ലാം ഒരേ രീതിയിലായിരിക്കും ഒരു പൂർണ്ണതയുടെ അനുഭവത്തിൽ, പൂർണ്ണ ബന്ധത്തിലായിരിക്കും എന്നുള്ളതും, ബന്ധങ്ങളുടെ ഒരു നവീകരണം അവിടെ നടക്കും. അതും പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ഇറ്റ് ഇസ് നോട്ട് ഗോഡ് ബട്ട് ദ ഏഞ്ചൽ ഓഫ് ദ പ്രസൻസ് ഹു ഗീവ്സ് ദ കമാൻഡ് ടു റൈറ്റ് ദീസ് വേർഡ്സ് മസ്റ്റ് ബി ടേക്കൻ ഡൗൺ ആൻഡ് റിമെമ്പേർഡ്. ദേ ആർ ട്രൂ ആൻഡ് ആബ്സല്യൂട്ട്ലി ടു ബി റിപ്ലൈഡ് ഓൺ. അത് എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു എന്ന് ദൈവം കൽപ്പിച്ചതായി യോഹന്നാൻ ശാസിക്കുന്നു. നമ്മളിത് തുടങ്ങിയപ്പോൾ 1:19 ക്രിസ്തുവായിരുന്നു ദർശനം എഴുതുവാൻ കൽപ്പിച്ചത്. ഇവിടെ ഈ വെളിപാടിന്റെ വിശ്വാസ്യതയെ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് വായനക്കാരെ ഉദ്ബോധിപ്പിക്കുന്നതിനാണ് ക്രിസ്തുവും ദൈവവും കൽപ്പിച്ചതനുസരിച്ച് എഴുതുന്നു എന്ന് യോഹന്നാൻ സൂചിപ്പിക്കുന്നത്. ഐ ആം ആൽഫ ആൻഡ് ഒമേഗ, says God to John, the beginning and the end. നേരത്തെ ഓർത്തിക്കുന്നതാണ്, ഓർക്കുന്നില്ല. You have already come upon this claim by the risen Christ. 1:8 ൽ പറയുന്നുണ്ട്. Again, John is hearing the voice that the great prophets had. I am the first and I am the last. Besides me there is no God. Alpha is the first letter of the Greek alphabet. Omega is the last. John goes on to amplify this statement. God is the beginning and the end. The word beginning is arche and does not simply mean first in the point of time, but first in the sense the source of all things. The point of time is the source of all things. All the thodakam, aarambam, ennulla nilayilana arche ennulla vaakku upayogikkunnathu. The word for end, telos, ennulla vaakku upayogikkunnathu. And does not simply mean the point of time, but the goal, the end. John is saying that the life begins in God and ends in God. Paul expressed the same thing when he said, perhaps a little more philosophically, for him and through him and him all things. Romans 11:36 ൽ ഞാൻ സകലവും അവനിൽ നിന്നും അവനാലും അവയെങ്കിലേക്കുമാകുന്നു അവന് നീക്കും മഹത്വം ആമി. അവന് അതിലെല്ലാം ആരംഭവും എല്ലാം ദൈവം തന്നെയാണ് എന്നുള്ള ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ചിന്ത അവിടെ കാണുന്നുണ്ട്. വീണ്ടും ടു ദ തേഴ്സ്റ്റി ഐ വിൽ ഗിവ് വാട്ടർ പ്രൈസ് വിതൗട്ട് പ്രൈസ് from the fountain of the water of life. The splendor of God is to satisfy the thirst of longing hearts. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അത് ദാഹിക്കുന്ന മനുഷ്യന്, ദൈവത്തെ ആഗ്രഹിക്കുന്ന മനുഷ്യനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവിയിൽ നിന്ന് സൗജന്യമായിട്ട് കൊടുക്കും. ദൈവ സംസർഗത്തിനുള്ള മനുഷ്യന്റെ വാഞ്ചയെ ദാഹത്തോടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാൻ നീർത്തോടിനായി ദാഹിക്കുന്നത് പോലെ എന്റെ ആത്മാവ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. സങ്കീർത്തനം 42:1. ഇപ്പൊ ജീവജലത്തിന്റെ ഉറവ എന്നാണ് ജർമ്മ്യ ദൈവത്തെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 36 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിന്റെ അടുക്കൽ ജീവന്റെ ഉറവ ഉണ്ടല്ലോ. അഗൈൻ ജർമ്മ്യ 2:13, ജീവജലത്തിന്റെ ഉറവയായ പിതാവാം ദൈവം ക്രിസ്തുവിനെ അയച്ചതുകൊണ്ടാണ് ദാഹിക്കുന്നവർ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് കർത്താവ് ആഹ്വാനം ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7:37, ജോൺ 7:37. ശമര്യാക്കാരി സ്ത്രീയോട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിട്ട് തീരും. യോഹന്നാൻ സുവിശേഷം 4:14. അഗൈൻ 7:48, ആ നീരുറവ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്ന് കർത്താവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ദൈവം സൗജന്യമായി കൊടുക്കുന്ന ജീവന്റെ നീരുറവയാണ് പരിശുദ്ധാത്മാവ്. അത് നമ്മൾ സ്നാനത്തിലൂടെ പ്രാപിക്കുകയും വിശുദ്ധ കുർബാനയിലൂടെ വിശ്വാസികളുടെ മേൽ ആവസിച്ച് അവരിൽ വസിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ വിശ്വാസികൾ സ്വർഗരാജ്യത്തിൽ ധാരാളമായിട്ട് അനുഭവിച്ചറിയും എന്ന് യോഹന്നാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. 7 വാക്യം, ജയിക്കുന്നവന് അവകാശമായി ലഭിക്കുന്നതാണ് ജീവന്റെ നീരുറവും ദൈവത്തോടു കൂടിയുള്ള വാസവും. ജയിക്കുന്നവരുടെ പ്രതിഫലത്തെ കുറിച്ച് 7 സഭകൾക്കുള്ള ലേഖനത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഓരോ സഭകൾക്കും എഴുതുമ്പോൾ ജയിക്കുന്നവരെന്ന് കൊടുക്കുന്നു. അവിടെ പ്രതീകങ്ങളിലൂടെ കൊടുക്കുന്ന വാഗ്ദാനം സ്വർഗത്തിലെ സൗഭാഗ്യ അവസ്ഥയാണ്. The bliss is not to everyone, but to him who remains faithful. To such a man, God makes the greatest promise of all. I will be his God and he shall be my son. ദൈവം കൊടുക്കുന്ന വലിയ മഹത്വമാണ്. അവനെനിക്ക് പുത്രൻ, ഞാൻ അവന് പിതാവുമായിരിക്കും. This promise or something very near to it was made in the Old Testament for three different people. First was made to Abraham. Genesis 17:7. I will establish my covenant between me and you and your descendants after you. God said to Abraham. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായി തരും എന്ന് അബ്രഹാമിന് നിത്യമായ ദൈവം വാഗ്ദാനം കൊടുത്തു. സെക്കൻഡ്, ഇറ്റ് വാസ് മെയ്ഡ് ദ സൺ ഹു വാസ് ഇൻഹെറിറ്റ് ഡേവിഡ്സ് കിങ്ഡം. സോളമൻ കൊടുക്കുന്നതാണ്. ഐ വിൽ ബി ഹിസ് ഫാദർ സെഡ് ഗോഡ് ആൻഡ് ഹീ ഷാൽ ബി മൈ സൺ. സെക്കൻഡ് സാമുവേൽ 7:14. സോളമനെ പറ്റി ദൈവം കൊടുക്കുന്നതാ. Third, it was made in Psalm, which the Jewish scholars always invoked the Messiah. I will make him the firstborn and the highest of the kings of the earth. Our Redigil, Jan Avare Abdijanum, Jadanum, Puraja Kanmari, Shrest and Mark. Here is the tremendous thing. The promise of God to those who overcome is the same that was made to Abraham, the founder of nations, to David on behalf of Solomon, his son, and Messiah himself. There is no greater honor in all the universe than that which God gives to man who is true to him. ദൈവത്തിന്റെ വിശ്വസ്തയോടെ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന മനുഷ്യർക്ക് ദൈവം ഇതിൽ പരമായി മറ്റ് ഒന്നും കൊടുക്കുവാനായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ദൈവ മരണപര്യന്തം ക്രിസ്തുവിനോട് വിശ്വസ്തത പ്രാപിച്ച ഓരോ സ്വഭാവവും ദൈവത്തിന്റെ മകനും മകളുമായി ദൈവത്തോടൊപ്പമായിരിക്കും എന്നുള്ളതാണ് ദൈവം കൊടുക്കുന്ന ഏറ്റവും മഹത്വകരമായിട്ടുള്ള അനുഭവം. എട്ടാമത്തെ വാക്യത്തിൽ നീതിമാന്മാർക്ക് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുമ്പോൾ പാപികൾ തീയും ഗന്ധകവും കത്തുന്ന അഗാധത്തിൽ വീണ് രണ്ടാം മരണമെന്ന ശിക്ഷ അനുഭവിക്കുന്നു. ഏഴും എട്ടും വാക്യം ഞാൻ വായിച്ചില്ല. ജയിക്കുന്നതിന് അവകാശം ആരംഭിക്കും. ഞാൻ അവന് ദൈവം അവന് മകനുമായിരിക്കും. എന്നാൽ ഫീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊഴുകിൽ അത്രേ. അത് രണ്ടാമത്തെ മരണം. അപ്പം നീതിമാന്മാർക്ക് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുമ്പോൾ പാപികൾ തീയും ഗന്ധവും കത്തുന്ന അഗാധത്തിൽ വീണ് രണ്ടാം മരണമെന്ന ശിക്ഷ അനുഭവിക്കും. ഇവിടെ പല ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. പലരും covered is who denies Christ for safety's sake. ഫീരുക്കളും അവിശ്വാസികളും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കാൾ സ്വന്തം സുരക്ഷിതത്വത്തെ കരുതി ചക്രവർത്തി ആരാധിച്ചവരാണ് കവേടി ഫീരുക്കൾ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവം നേരിട്ടാൽ ക്ഷണത്തിൽ അവർ ഇടറിപ്പോകുന്നവരാണ് എന്നാണ് അവരെ കുറിച്ച് മത്തായി ശ്ലീഹ പറയുന്നത്. 13:20 പോലീസ് കർത്താവ് പറയുന്നുണ്ട്, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ അതിനെ കളയും. അവിശ്വാസികൾ, ദ അൺബിലീവിംഗ് ആർ ദോസ് ഹു റെഫ്യൂസ് ടു അക്സെപ്റ്റ് ഗോസ്പൽ ഓർ ദോസ് ഹു വിത്ത് ദെയർ ലിപ്സ് അക്സെപ്റ്റഡ് ഇറ്റ് ബട്ട് ബൈ ദെയർ ലൈഫ്സ് ഷോഡ് ദാറ്റ് ദേ ഡിഡ് നോട്ട് ബിലീവ് ഇറ്റ്. ഒരുപക്ഷെ നമ്മളെ കുറിച്ച് ഇതൊക്കെ ആയിരിക്കാം. നമ്മൾ അവരെ കൊണ്ടൊക്കെ പറയും, പക്ഷേ ജീവിതം കൊണ്ട് ദൈവത്തെ സാക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രജാതിക്കാരൊക്കെ പറ്റി അല്ല, പീഡയുടെ സമയത്ത് വിശ്വാസം ത്യജിച്ചവരാ. നമ്മുടെയും ജീവിതത്തിൽ പലവിധമായിട്ടുള്ള പ്രതികൂലതകൾ വരുമ്പോൾ തമ്പുരാനെ എത്രമാത്രം സാക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ദ പൊല്യൂട്ടഡ് ആർ ദോസ് ഹു അലൌ ദംസെൽസ് ടു സാച്ചുറേറ്റഡ് ബൈ ദ അബോമിനേഷൻസ് ഓഫ് ദ വേൾഡ്. അശുദ്ധമായ ചക്രവർത്തി ആരാധനയിൽ മനസ്സോടോ മനസ്സുകൂടാതെ പങ്കെടുത്തവരാ. മദേഴ്സ് മേ ബി വെൽ ബി ദോസ് ഹു ഇൻ പെർസിക്യൂഷൻ സ്ലോട്ടേഡ് ദ ക്രിസ്ത്യൻസ്. ദ ഫോർണിക്കേറ്റേഴ്സ്, are those who live life immorally. മൃഗത്തിന്റെ ഭീകരവാഴ്ചയുടെ കാലത്ത് വിശ്വാസികളെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തവരോ അവരെ കൊന്നവരോ ആണ്. ലൈംഗികമായ അധാർമിക ജീവിതം നയിച്ചവരാണ് ദുർനടപ്പുകാർ. Idolaters are those who worship the false gods of whom the world was full. The liars are those who are guilty to silence, which is also lying. പല സമയത്ത് നമ്മുടെ സൈലൻസും കള്ളത്തരമായിട്ട് നമ്മൾ ചിന്തിക്കണം. വിഗ്രഹാരാജാതികളോ മതപരമായ ജനങ്ങളിലോ പങ്കെടുത്തവരാണ് ക്ഷുദ്രക്കാർ. വിഗ്രഹാരാധികൾ ചക്രവർത്തിയെ ആരാധിച്ചവരും പുറജാതികളുമാണ്. സത്യദൈവത്തിനെതിരായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഫോൾക്ക് പറയുന്നവ എന്നും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. 9 മുതൽ 14 വരെയുള്ള ഭാഗത്ത് പുതിയ യെരുശലേമിനെ കുറിച്ചുള്ള ചിന്തയാണ്. പുതിയ യെരുശലേമിനെ കുറിച്ചാണ് പറയുന്നത്. 19:7-21:2 പുതിയ യെരുശലേമിന് നൽകിയ സൂചനകളുടെ വിശദാംശങ്ങളാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 42-48 അധ്യായങ്ങളിൽ പുതിയ ദേവാലയത്തിന്റെ ഒരു ചിത്രം ഉണ്ട്. യോഹന്നാന്റെ പുതിയ യെരുശലേമിനെ പറ്റിയുള്ള വിവരണം ഇതിന്റെ സ്വാധീനത്തിൽ ഉള്ളതാണ് എന്നുള്ളതും നമ്മൾ ഓർക്കണം. The personality of the bringer of the vision, അപ്പൊ അവിടെ heavenly Jerusalem must come as surprise. 9-10 വാക്യങ്ങളിൽ അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്നു. 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് വരിക, കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവനെന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവദേശത്തിലായി ഇറങ്ങുന്നത് കാണിച്ച് തന്നു. He is one of the angels who had the 7 bowls filled with the last 7 plagues. In the last time we met such an angel, he was the bringer of the vision of the destruction of Babylon, the great harlot. 17:1 ദൂതൻ തന്നെയാ. ദൂതന്മാരിലൊരുവനേഷനി മഹാമേശിയായ ബാബിലോണിനെ 17-ാം അധ്യായത്തിൽ ദൂതൻ യോഹന്നാന് കാണിച്ചു വിടുമെങ്കിൽ അതിന് പകരമായി വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാകുന്ന ശുഭ്രവും ശുദ്ധവുമായ വിശേഷം ധരിച്ച് വസ്ത്രം ധരിച്ച മണവാട്ടിയെയാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. ഇത് രണ്ടും ഒരു ദൂതൻ തന്നെയാണ് എന്നുള്ളതും ഓർക്കുക. കമാൻഡ് ഷോ ഐ വിൽ ഷോ യു ദ ജഡ്ജ്മെന്റ് ഓഫ് ത്രീ ഹാർലറ്റ്. No one can say the certain what much of the symbolism of the grace this chapter stands for. But John must have meant something by making the same angel the bearer of such different messages. It may be that John wishes us to see that the servant God does not choose his task but must do whatever God sends him to do. And must speak whatever word God gives him to speak. പഴയനിയമ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് പ്രവാചകന്മാരെ മൗത്ത് ഓഫ് ഗോഡ് ആയിരുന്നു. ദൈവത്തിന്റെ ശബ്ദവായായിട്ട് സംസാരിക്കണം. അത് ഒരുവൻ നശിക്കുമെന്ന് പറഞ്ഞാൽ അതേപോലെ എന്ന് പറയണം. അതിനകത്ത് കലർപ്പ് കൊടുക്കുവാനായിട്ട് അവൻ അനുവാദമില്ല. ഒരു നാശത്തിന്റെയും രക്ഷയുടെയും ദൂത് ഒരേപോലെ തന്നെ കൊടുക്കുവാൻ വിധിക്കപ്പെട്ടവരാണ്, കടമപ്പെട്ടവരാണെന്ന ചുമതലയുള്ളവരാണ് പ്രവാചകന്മാർ. അതേ ഉത്തരവാദിത്വം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിനോട് കൂട്ടിച്ചേർക്കാനോ ഒന്ന് കുറയ്ക്കുവാനോ അവർക്ക് അധികാരമില്ല. ദൈവം എന്താവശ്യപ്പെടുന്നു അത് അതേ രീതി പൂർണ്ണതയോടെ നിർവഹിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വവും ചുമതലയും എന്നുള്ളതും പ്രത്യേകമായിട്ട് ഇവിടെ ഓർക്കണം. The angel says, John carried him away in spirit to a high mountain. It is in this way the Ezekiel also describes his experience. He brought me in the visions of God into the land of Israel. and set me down upon a very high mountain. ഉയർന്ന ഒരു മലയിലേക്ക് ആത്മപ്രദേശതയിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. യെരുശലേം എന്ന വിശുദ്ധ നഗരം ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് കാണിച്ചു കൊടുക്കുന്നു. യഹൂദ ചിന്തയിൽ ദൈവദർശനത്തിനുള്ള സ്ഥലമാണ് മലകൾ. ഈ മലയിലാണ് ദൈവ സംസർഗം പലപ്പോഴും കൂടുതലായിട്ട് നടക്കപ്പെടുന്നത്. മോശ ഇലായും മറൂപമല അതൊക്കെ നമുക്കറിയാം. പുനഃസ്ഥാപിക്കപ്പെട്ട ദൈവാലയത്തെ പറ്റിയും യെരുശലേമിനെ പറ്റിയുള്ള ദർശനങ്ങൾ ഏറ്റവും ഉയർന്ന പർവ്വതത്തിലാണ് എന്നുള്ളതാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 40:1-2 വാക്യങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്. സ്വറ്റ് എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നത് ഇറ്റ്സ് റോങ് ടു ടേക്ക് ഇറ്റ്സ് ലിറ്ററലി ലിഫ്റ്റിംഗ് അപ് സ്റ്റാൻഡ്സ് ഫോർ ദ എലിവേഷൻ ഓഫ് സ്പിരിറ്റ് ഇൻ വിച്ച് എ മാൻ സീസ് ദ വിഷൻ ആൻഡ് ഹിയേഴ്സ് ദ വേർഡ് which are sent by God. ആത്മാവിൽ ഉയരുന്നതാ നമ്മൾ ഏത് അനുഭവത്തിലാണെങ്കിലും നമുക്ക് വലിയ മലയിലൊന്നും പോകണമെന്നില്ല. ദൈവ സംസർഗത്തിന് ആത്മാവിൽ ഒന്ന് ഉയർന്നാൽ മതി, ആത്മാവിൽ മുകളിലേക്ക് നിന്ന് എടുക്കപ്പെട്ടാൽ മതി, ദൈവ സാന്നിധ്യവും ദൈവ സംസർഗവും ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കണം. There is certain difficulty of translation. The word used for light, verse 11, avan veliya adinte tej jyothisa ettum veliya ragnathinu thullyamayi vadiga swachathayulla suryakantham pole ayirunnu. Verse 11, tejasine kurichu avade parayunnu visuddhamaya visuddha nagaramaya pudhiya Yerusalemine tejas അമൂല്യമായ രത്നത്തിന് സമാനമായിരുന്നു. The word used for light is phoster. The normal Greek word for light is phos. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് phoster എന്നുള്ളതാണ്. It is normally the word used for the light of heaven. ഉയരത്തിൽ സ്വർഗത്തിലുള്ള ലൈറ്റിനെ കുറിച്ച് സൺ ദ മൂൺ ആൻഡ് സ്റ്റാർസ് ഉയരത്തിലെ വട്ടങ്ങളെ കുറിച്ച് പറയുന്നതിനാണ് ഫോസ്റ്റർ എന്നുള്ള ഗ്രീക്ക് ഉപയോഗിച്ച് പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. We think the word must describe the day radiance of the city. It is later quite distinctly said that the city needs no heavenly body like sun or moon to give light because God is its light. അവിടെ സണ്ണോ മൂണോ സ്റ്റാർസിന്റെ ഒന്നും ലൈറ്റ് ഇല്ല, അവിടെ ഗോഡ് ഈസ് ഇറ്റ്സ് ലൈറ്റ്. ദൈവം തന്നെയാണ് അവിടുത്തെ പ്രകാശം എന്നുള്ളത് നാം ഓർത്തിരിക്കണം. ദൈവ സാന്നിധ്യം ദൈവ തേജസ് അതിൽ ഉണ്ടായിരുന്നു. സ്പഷ്ടം യഹോവയുടെ തേജസ് അവരുടെ മേൽ നിത്യമായി ഉണ്ടാകും എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. 60:1-2 വാക്യങ്ങൾ പുതിയ യെരുശലേമിൽ നിത്യമായ ദൈവ സാന്നിധ്യം ഉള്ളതിന്റെ സൂചനയാണ് ദൈവതേജസ് അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ സിംബലിസത്തിനെ കുറിച്ച് ഒരു ചിന്തകൻ പറയുന്നുണ്ട്. ഫിലിപ്പിയ 2:15 പറയുന്നുണ്ട്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. അപ്പം ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു തേജസ്സുണ്ട്. അപ്പൊ ആ ഒരു തേജസ് ഇവിടെ വിശുദ്ധന്മാരുടെ സാന്നിധ്യമുണ്ട്. ഈ സാന്നിധ്യം കൊണ്ട് ഇവിടെ മുഴുവൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുക. ഫിലിപ്പിയലേഖനത്തിൽ 2:15 പറഞ്ഞു. അപ്പൊ അവര് ആ ഒരു തേജസ്സിൽ അവരവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക. Paul says, Christians at Philippi, you shine as lights in the world. The holy city is inhabited by thousands and thousands of saints of God. And it may well be that it is the light of this saintly life which gives its glittering glow. അപ്പൊ അതായിരിക്കും ആ ഒരു പ്രകാശത്തിന്റെ കാരണം എന്നുള്ളത് നാം ഓർത്തിരിക്കണം. 12 വാക്യം, അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രയേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ ഇപ്പോ കൊത്തിയിട്ടുമുണ്ട്. പുതിയ യെരുശലേം ചുറ്റും പൊക്കമുള്ള വൻമതിലും 12 ഗോപുരങ്ങളും. ഗോപുരങ്ങളിൽ 12 മാലാഖമാരും ഉണ്ടായിരുന്നു. അതിന്റെ 12 the round the city's great high wall. Again John is thinking in terms of prophetic pictures of recreated Jerusalem. The song of the land of Judah will be, we have a strong city, God said to salvation as walls of bulwarks. Isaiah 26:1. Zechariah hears God say, I will be to her a wall of fire round about. The simplest interpretation of the wall is that it is insurmountable bulwark of faith. വിശുദ്ധന്മാരുടെ ആ ഒരു സാന്നിധ്യം. The faith is the wall behind which the saints of God are secure against assault of the world, the flesh and the devil. വിശുദ്ധന്മാരുടെ വിശ്വാസത്തിന്റെ പരിധ, കവചം ഇതുണ്ട്. നഗരത്തിന്റെ മതിൽ വിശുദ്ധ ബൈബിളാണ്, തിരുവെഴുത്തുകളാണ്. വേദവിപരീതങ്ങളിൽ നിന്നും കൽപ്പന ലംഘനങ്ങളിൽ നിന്നും സഭയെ കാത്തു സൂക്ഷിക്കുന്ന അതിരുകൾ ഈ ദൈവ വചനമാണ്, തിരുവെഴുത്തുകളാണ്. ആരാധനകളും വിശ്വാസവും സഭാ നടപടികളും തിരുവെഴുത്തുകൾക്കനുസൃതവും സകല സത്യത്തിലും വഴി നടത്തുന്ന ആത്മാവിൽ പ്രചോദിതമാണ്. നഗരത്തിന്റെ 12 ഗോപുരങ്ങൾ 12 ഗോത്ര പിതാക്കന്മാരാണ്. പഴയ നിയമസഭയും ക്രിസ്തീയ സഭയും രണ്ടല്ല, പഴയ യെരുശലേമിന്റെ പൂർത്തീകരണവും തുടർച്ചയുമാണ് പുതിയ സഭ എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത്. ഇൻ ദ വോൾ ആർ 12 ഗേറ്റ്സ് ആൻഡ് ദ ഗേറ്റ്സ് ദ നെയിം ഓഫ് ദ 12 ട്രൈബ്സ് ഓഫ് ദ സൺസ് ഓഫ് ഇസ്രായേൽ. ഒരു വശത്ത് 13 വാക്യം, ഒരു വശത്ത് 3 വീതം, 4 വശത്തും 12 ഗോപുരങ്ങൾ പുതിയ യെരുശലേമിലുണ്ടായിരുന്നു. എസെക്കിയേലിൽ കണ്ട പുതിയ യെരുശലേം 12 ഗോപുരങ്ങളാണ് ഉണ്ടായിരുന്നത്, 12 വാതിലുകൾ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 48:30 34, അവയിലും 12 ഗോത്രങ്ങളുടെ പേരുകൾ ആലേഖനം ചെയ്തിരുന്നു. എസെക്കിയേലിന്റെ ദർശനത്തിൽ ഈ വാതിലുകൾ ഉപയോഗിക്കുവാൻ 12 ഗോത്രങ്ങൾക്കും മാത്രമേ അവകാശമുള്ളൂ. എന്നാൽ യോഹന്നാന്റെ ചിന്തയിൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ഓരോരുത്തർക്കും അവയിൽ കൂടെ പ്രവേശിക്കുവാൻ ദൈവ അധികാരം കൊടുത്തിരിക്കുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നതുകൊണ്ടാണ് അതിന് കാവൽക്കാരായി മാലാഖമാര് ഉണ്ടായിരുന്നത്. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനങ്ങളും അതിൽ 12 അപ്പോസ്തോലന്മാരുടെ പേരുകളും ഉണ്ടായിരുന്നു. 14 വാക്യം, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായ സഭ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. പൗലുസ്ലിഹ പറയുന്നുണ്ട് 2:20, അപ്പോസ്തോലത്തിന്റെയും അപ്പോസ്തോലന്മാരുടെയും പ്രവാചകന്മാരുടെയും വിശ്വാസവും അധ്വാനവുമാണ് സഭയെ പണിതത്, പടുത്തുയർത്തത്. ഗോത്രപിതാക്കന്മാരോടും പ്രവാചകന്മാരോടും സംസാരിച്ച ദൈവമാണ് തന്റെ രാജ്യത്തിന്റെ സുവിശേഷകന്മാരായി അപ്പോസ്തോലന്മാരെ നിയമിച്ചത്. There are two things to be noted. There are 12 gates. Surely it stands for the Catholicity of the church. സഭ കാതോലികമാ, ആ കാതോലികം യൂണിവേഴ്സാലിറ്റിയെ സൂചിപ്പിക്കാനാണ് അത്. ഓർ ദ 12 ഗേറ്റ്സ്, എ മാൻ ക്യാൻ കം ബൈ മെനി റോഡ്സ് ഇൻ ടു ദ കിങ്ഡം, ഫോർ ദർ ആർ മെനി വേസ് ടു സ്റ്റാർട്ട് ആസ് ദർ മെൻ ടു ക്ലൈംബ് ദം. സെക്കൻഡ്, ഓൺ ദ ഗേറ്റ്സ് ആർ ദ നെയിംസ് ഓഫ് സെൽഫ് ട്രൈബ്സ്. ഷുവർലി ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ സെൽഫ്. ഞാൻ പറഞ്ഞേ, ദ ഗോഡ് ഹു റിവീൽഡ് ഹിംസെൽഫ് ടു പേട്രിയാർക്സ് ഈസ് ദ ഗോഡ് ഹു ഓൾസോ and far more fully revealed himself in Jesus Christ. The God of Old Testament is the God of New Testament. അപ്പോൾ പഴയ സഭയുടെ, യഹൂദ സഭയുടെ തുടർച്ചയാണ് പുതിയ സഭയാണ് ക്രിസ്തീയ സഭ. അപ്പോൾ ആദ്യത്തേതിന്റെ പിന്തുടർച്ച തന്നെയാണ് പുതിയ എർസലേമാകുന്ന സഭ എന്നുള്ള ചിന്തയാണ് അവിടെ കാണുന്നത്. 15-17 വാക്യങ്ങളിൽ സഭയെ അളക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നോട് സംസാരിച്ച ഒരു നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു, അതിന്റെ വീതിയും നീളവും സമവും. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമവും സമം തന്നെ. The measuring of the city. വിശുദ്ധ നഗരത്തെ ദൂതൻ അളക്കുന്നത് ആണ്. ദൂതന്റെ കയ്യിൽ സ്വർണം കൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. അന്നത്തെ അളവെന്ന് പറയുന്നത് 10 അടിയിൽ അല്പം അധികമായിട്ടുള്ള യോഹന്നാന്റെ സമയത്തെ അളവുകോല്. യെരുശലേമിനെ അളക്കുന്നതിനെ കുറിച്ച് എസ്കിയേൽ പ്രവാചകന്റെ പുസ്തകം 40-41 അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് യോഹന്നാനെ ചിന്തയാണ് യോഹന്നാനെ സ്വാധീനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വെളിപാട് പുസ്തകം 11-ാം അധ്യായത്തിൽ ദേവാലയം അളക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയും ഇവിടെയും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ദേവാലയം അളക്കുന്നത് ദേവാലയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. എന്നാൽ ഇവിടെ വിശുദ്ധ നഗരത്തിന്റെ വെളിപ്പവും മഹത്വവും പൂർണ്ണതയും മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ദേവാലയം അളക്കുന്നത്. ഒരു വാക്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, യോഹന്നാൻ കണ്ട നഗരം സമചതുര ആകൃതിയിലുള്ളതായിരുന്നു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. നോട്ട് ദാറ്റ് ദ സിറ്റി ഈസ് സെയിം, ഇറ്റ് ഈസ് 4 സ്ക്വയർ. ഇറ്റ്സ് എ കോമൺ ഇനഫ് ഫോർ സിറ്റീസ് ടു ബിൽഡ് ഇൻ ദ ഫോം ഓഫ് സ്ക്വയർ. ബോത്ത് ബാബിലോൺ ആൻഡ് നിനവ ലൈക് ദാറ്റ്. ബട്ട് ദ ഹോളി സിറ്റി വാസ് നോട്ട് ഓൺലി സ്ക്വയർ, ഇറ്റ് വാസ് ഇൻ ദ ഫോം പെർഫെക്റ്റ് ക്യൂബ്. The length, breadth and height were same. അത് സമചതുര ആകൃതി ആയിരുന്നു. സലോമോന്റെ ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തിനും അന്തർമന്ദിരം ഉൾവശം 20 മുഴം നീളം, 20 മുഴം വീതി, 20 മുഴം ഉയരം. ഒന്ന് രാജാക്കന്മാർ 6:20 ആകൃതിയാണ്. ഈ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുർക്കിയ നഗരത്തെ കുറിച്ചുള്ള ചിത്രവും പറയുന്നത്. സലോമോന്റെ ദേവാലയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത് മാനുഷികമായ അളവുകൾക്ക് അതീതമായിരുന്നു സ്വർഗീയ യെരുശലേമിന്റെ അളവുകൾ എന്നാണ് ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നത്. 1400 മൈൽ, 1200 നാഴിക എന്ന് പറയുന്നുണ്ട്. ഒരു സമ്പൂർണ്ണ അവസ്ഥയെ കുറിച്ചാണ് കാണിക്കുന്നത്. പെർഫെക്റ്റ് ക്യൂബ് എന്നുള്ളത് അത് ഗ്രീക്ക് ചിന്തയിൽ പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ റെഫർ ടു ദാറ്റ് ഗ്രീസ് ദ ഗുഡ് മാൻ വാസ് കോൾഡ് 4 സ്ക്വയർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് പെർഫെക്റ്റ്നെസ്സിനെ അതിന്റെ പെർഫെക്റ്റ്നെസ്സിനെ കുറിച്ച് സൂചിപ്പിക്കുക എന്നുള്ള ഒരാശയമാണ് വന്നിരിക്കുന്നത്. വി മസ്റ്റ് നോട്ട് ദാറ്റ് സിറ്റീസ് ഡയമെൻഷൻ ഈച്ച് സൈഡ് ഓഫ് ദ സിറ്റി വാസ് 12,000 സൈസ്. സൈഡ് ഈസ് വെരി നിയർലി ഫർ ലോങ്. ഈച്ച് സൈഡ് ഈസ് 1,500 മൈൽ ലോങ്. Rabbinic dream of the recreated Jerusalem. Jerusalem എന്ന് പറയുന്നത് വിശ്വാസികളെ ഇഷ്ടംപോലെ ഉൾക്കൊള്ളുവാൻ, ദൈവത്തിന്റെ മക്കളെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. അതിന്റെ മഹിമയും അതിന്റെ മഹത്വവും ശ്രേഷ്ഠതയും ഒക്കെയാണ് ഇവിടെ ഒരു നിലയിൽ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് ഇത്രയും പറഞ്ഞുകൊണ്ടെന്നത് ചിന്ത അവസാനിപ്പിക്കാൻ 15-17 വരെ ഉള്ള വാക്യമാണ് നമ്മൾ ചിന്തിച്ചത്. അടുത്ത ആഴ്ച അതിന്റെ ബാക്കി ഒരു കംപ്ലീഷൻ നടത്താനായിട്ട് നോക്കും. ഉള്ള ചിന്തകൾ ഒരുമിച്ച് പങ്കുവെച്ചു. 27 വാക്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് ബാക്കിയുള്ള വാക്യങ്ങൾ അടുത്ത ആഴ്ച എടുക്കാം എന്ന് ആഗ്രഹിക്കുന്നു. കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും
അറിയാം. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്ത ഒരു ക്ലാസ്സാണ്. ഞാൻ ഉസ കോമ്പറ്റീഷനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞോട്ടെ. ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഈ നെക്സ്റ്റ് സൺഡേയിലെ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെല്ലാം അവരുടെ പേരുകൾ അവരുടെ പള്ളിയിലെ യൂണിറ്റ് സെക്രട്ടറിമാർക്ക് കൊടുക്കണം. അതിന് വേണ്ട എല്ലാം പേപ്പേഴ്സും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ കോമ്പറ്റീഷന് ഒന്ന് രണ്ട് പേര് ചോദിച്ചൊരു കാര്യം, നമ്മൾ ഏൻഷ്യന്റ് മങ്സിനെ കുറിച്ചാണ് ഈ രണ്ട് ക്ലാസ്സിലും കേട്ടത്. ഈ 19th and 20th century മോഡേൺ നമ്മുടെ ആശ്രമങ്ങളിലെ തിരുമേനിമാരെ കുറിച്ചോ സന്യാസിമാരെ കുറിച്ചോ നമ്മൾ ഒന്നും ചിന്തിച്ചില്ല. അതുകൂടെ ഒരു പാരഗ്രാഫായിട്ട് നിങ്ങളെ എസ്ഐക്ക് എഴുതിയാൽ നല്ലതായിരുന്നു. എത്ര ആശ്രമം എത്ര മഠം ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഈ പുതിയ നമ്മുടെ ഈ മോഡേൺ ലൈഫിലെ തിരുമേനിമാരെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പം അതുകൂടെ ഓർത്ത് നിങ്ങളുടെ എസ്ഐയിൽ അതുകൂടെ ചേർക്കണമെന്ന് ഒന്ന് പറയുകയായിരുന്നു. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയോ എനിക്ക് ഇമെയിൽ ചെയ്യുക ചെയ്യുക. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയും സന്തോഷവും. നാളെ നമുക്ക് ഫിസിയോളജിന്റെ ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്.
നല്ല രീതിയിൽ എസ്സേ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ശ്രമിക്കണം. പഠിച്ച് നല്ലൊരു സബ്ജക്റ്റാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ അത് പഠിച്ച് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ കഴിയുന്നിടത്തോളം ആളുകൾ ശ്രമിക്കണം എന്നുള്ള ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ക്ലാസ് വളരെ പ്രയോജനപ്പെട്ടു. അത് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണം. നീ ശുദ്ധവായുത്രാജയമുള്ള നിന്റെ സ്ലീപ്പായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണം. ശുദ്ധമറൂഹാശുദ്ധമെന്റെ കുടിയേറ്റ ഭവനങ്ങളായിട്ട് ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവി നിരൂപുരലാൽ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചെറുകിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. ദൈവമായ കർത്താവെ, കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹമായ തിരുസന്നിധി ചേരുവാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. ഞങ്ങൾ കേട്ട ചിന്തകളൊക്കെ ഓർക്കുന്നു. ദൈവമേ, നിന്റെ വാത്സല്യവാന്മാർക്ക് നീ ഒരുക്കുവച്ചിരിക്കുന്ന മഹത്വത്തെ കുറിച്ചാകുന്നുവല്ലോ ഞങ്ങൾ കേട്ടത്. ദൈവമേ, ആ മഹത്വത്തിന് ഓഹരിക്കാരായി തീരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളെ കുറിച്ചും ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ചുള്ളൊക്കെ ബോധ്യം തരണമേ. ആ സ്വർഗീയ മഹത്വം ഞങ്ങളെ തിരിച്ചറിയുമ്പോൾ ലോകത്തിൽ പലതും ഞങ്ങൾക്ക് വേണ്ട എന്ന് വെക്കുവാൻ തക്കവണ്ണം മനസ്സിന് തരണമേ. ദൈവമേ, ഞങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സഹായിക്കണമേ. മരണവും ന്യായവിധിയും ഞങ്ങൾക്കുണ്ട്. ഇതിനനുസരണമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. മർത്തവരെ പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിൽ നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനേകർ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നു. അവരുടെ അധ്വാനം ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായി തീരുവാൻ സ്വർഗമേ സഹായിക്കണമേ. അവരുടെ അധ്വാനത്തെ മാനിക്കണമേ. പ്രത്യേകിച്ച് ഡയസേഷൻ ലെവലിൽ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എസ്സേ കോമ്പറ്റീഷന് വേണ്ടി പഠിച്ച് ഒരുങ്ങുന്നവരെ കൃത്യമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളുടെ കഴിവുകൾ അനുഗ്രഹമായിട്ട് പ്രയോജനപ്പെടുവാൻ സ്വർഗമേ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഞങ്ങൾ ആ ഒരു ആത്മീക ജീവിതം പിന്തുടരുവാൻ തക്കൊണ്ട് ഞങ്ങൾക്ക് കൃപ നൽകണമേ. റീജിയൻ ലെവലിൽ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂണിറ്റ് നിലകളിൽ നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ രോഗികളായും പ്രയാസത്തിലുമായി കഴിഞ്ഞു കൂടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബ്രാനനി അവരോട് ഇടപെടണമേ. അവരുടെ ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിലൊക്കെ അവിടുന്ന് ചേർന്നിരിക്കണമേ. ഞങ്ങൾ മാതാപിതാക്കളെ തിരിച്ചന്നതിയിൽ തരുന്നു. ദൈവമേ, വാർദ്ധിക സൗജന്യമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളിലും പ്രയാസത്തിലുമായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പുതുതായി ഞങ്ങളുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വലിയ തിരുമേനിയെ ദിവസന്നിധിയിൽ ഓർക്കുന്നു. ജൂൺ മാസം നടക്കുന്ന അസംബ്ലിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറുപടിയും പ്രസ്ഥാനത്തിന്റെ എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ചാരിറ്റി പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. രാത്രി കുറവ് കൂട്ടായിരിക്കണമേ. പരിശുദ്ധന്മാരെ, ബുദ്ധിമുട്ടുകളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാഥ, ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായിരിക്കും സിംഹാസനത്തിൽ. കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ഇതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് ഉന്നയിക്കും തന്നെ.
Amen.
Okay, good night to all. Bye.
Good night, everyone. Thank you.